പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന പാസ്റ്റർ ക്രിസ്തുദാസ്, എന്നോടൊപ്പം വേദിയിലായിരിക്കുന്ന സഹ ശുശ്രൂഷകന്മാർ പാസ്റ്റേഴ്സ് ടി ജെ ശാമുവൽ, ജേക്കബ് വർഗീസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, പ്രസ്ബിറ്റേഴ്സ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സഹ ശുശ്രൂഷകന്മാർ, വിശ്വാസികൾ, സ്നേഹിതർ, പുനലൂർ നഗരനിവാസികൾ, നിങ്ങൾ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യും. തുടർന്നുള്ള പരിമിതമായ സമയം ഒരു ചെറിയ ആലോചന നിങ്ങളുടെ മുൻപാകെ പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എപ്പിസിൽ ടു ദ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:17-21. ഫിലിപ്പി ലേഖനം 3:17-21 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയും. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നും. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇന്ന് രാത്രി എന്താണ് പ്രസംഗിക്കുന്നത് എന്നതിനെ കുറിച്ച് പാസ്റ്റർ കെ ജെ മാത്യുവിനോട് ഞാൻ ചോദിച്ചില്ല, അദ്ദേഹം എന്നോട് ചോദിച്ചില്ല. സാധാരണ എങ്ങനെ ചോദിക്കുന്ന പതിവില്ലല്ലോ. അദ്ദേഹം രക്ഷയെ കുറിച്ച് പറഞ്ഞു, ഞാനും രക്ഷയെ കുറിച്ചാണ് ഇന്ന് രാത്രി പറയാൻ പോകുന്നത്. പക്ഷെ രക്ഷയുടെ വേറൊരു ഭാഗത്തെ കുറിച്ചാണ്. റോമൻ സാമ്രാജ്യം, റോമൻ ചക്രവർത്തി, റോമൻ അധികാരികൾ, റോമിന്റെ പ്രൗഢി, റോമിന്റെ പണം, ഇതൊക്കെ പൗലോസ് അപ്പോസ്തലന്റെ കാലത്ത് പറഞ്ഞാൽ ആരാണ് ആകൃഷ്ടരാകാതിരിക്കുന്നത്? റോമൻ പൗരത്വം. ഫിലിപ്പിയ സഭ ആരംഭിക്കുന്നതിന് മുൻപ് പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഫിലിപ്പിയ ഒരു റോമൻ കോളനിയാണ്. ഇവിടെ പറയുന്നു, അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. ഫിലിപ്പിയർ പറയും, വി ആർ എ കോളനി ഓഫ് റോം. ഫിലിപ്പിയ റോമൻ കോളനിയാണ്. അവിടെ റോമൻ പൗരനായ ഒരാള് ചെന്നു പറയുകയാണ്, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇഷ്ടം തോന്നുകയില്ല. പൗലോസ് പറയുകയാണ്, അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. വി ഈഗർലി അവൈറ്റ് എ സേവിയർ ഫ്രം ദയർ, ഹു ഈസ് ഗോയിങ് ടു ട്രാൻസ്ഫോം അവർ ലോലി ബോഡീസ് ലൈക്ക് ഹിസ് ഗ്ലോറിയസ് ബോഡീസ്. റോമൻ പൗരൻ, പൗരന്മാരുടെ ആ കോളനിയിൽ ചെന്ന് വേറൊരു പൗരത്വത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഈ പരിപാടി നടക്കുമോ? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ഒരു കോളനിയാ. ആരുടെ കോളനിയാണ്? ആളുകൾ പറഞ്ഞേക്കാം ഇത് പെന്തക്കോസ്തുകാരുടെ കോളനിയാണെന്ന്. അതിൽ സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല. പുറമെയുള്ള ടൗണിലുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ, ഇതിനകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, ഇതാരാണ്? ഇതൊരു കോളനിയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആളുകൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നവർക്ക് പറയാൻ കഴിയും, രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ടെങ്കിൽ. ഇന്ന് രാത്രി 3 അല്ല 30 അല്ല 300 പേരല്ല, സ്വർഗീയ പൗരന്മാരുടെ ഒരു കോളനി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മെ അനുഗ്രഹിക്കാൻ രാജാധി രാജാവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളൊരു കോളനിയാണ്. നമ്മളെ കുറിച്ച് ആളുകള് വ്യത്യസ്ത നിലയിലാണ് ചിന്തിക്കുന്നത്. വി ഹാവ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്. ഇരട്ട പൗരന്മാരാണ് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും. സ്വർഗീയ പൗരന്മാരാണെങ്കിലും ഇന്ത്യൻ പൗരന്മാരാണ് ഞാനും നിങ്ങളും. അതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. വേറൊരു രാജ്യത്തെ പൗരനോ ഒരു വിദേശിയോ എന്നെക്കാളോ നിങ്ങളെക്കാളോ കറുത്തതൊലിയോ വെളുത്തതൊലിയോ ഉള്ള ഒരാള് ഇന്ത്യയിലേക്ക് വന്ന് സുവിശേഷ പ്രസംഗം നടത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യാൻ ആളുകൾ ഉത്തരവിട്ടേക്കാം. പക്ഷെ ഇന്ന് രാത്രി കറുത്തവരും വെളുത്തവരുമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാഭാവിക നില തൊലിയുടെ നിറമുള്ളവരാണ് ഞാനും നിങ്ങളും. തിരിച്ചറിയൽ കാർഡുള്ളവരാണ്, ഓട്ടവകാശമുള്ളവരാണ്, ഇവിടെ നിന്ന് പുറത്താക്കാൻ ആർക്കും സാധ്യമല്ല. പക്ഷെ ഇന്ന് രാത്രി നമ്മുടെ മധ്യെ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ രക്ഷയും വെളിപ്പെടുത്തുവാൻ നമ്മുടെ രാജാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാനും നിങ്ങളും അത് വിശ്വസിക്കുന്നെങ്കിൽ കൈകൾ ഉയർത്തി ഒരു തകർപ്പൻ ഹല്ലേലൂയ പറയാം. ഇത് റോമൻ കോളനിയല്ല, ഇത് ഫിലിപ്പിയരുടെ കോളനിയല്ല, ഇത് പെന്തക്കോസ്തുകാരുടെയും കോളനി എന്ന് പറയുന്നില്ല, പക്ഷെ ഇത് സ്വർഗീയ കോളനിയാണ് അല്ലേ. എങ്ങനെയാണ് നമുക്ക് ഈ പൗരന്മാരായി തീരുന്നത്? പൗരൻ, സിറ്റിസൺ. ഇന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന പൗരത്വം ചിലതൊക്കെയോ ഇന്ത്യക്കാരനായിരിക്കാനാണോ താല്പര്യം, അതോ മറ്റേതെങ്കിലും രാജ്യത്തെ പൗരനായിരിക്കാനാണോ താല്പര്യം? ഒരിക്കൽ എന്റെ ഒരു ബന്ധുവായ ഒരു പെങ്ങൾ എന്നോട് പറഞ്ഞു, അച്ചായ അമേരിക്കയിൽ പോകാൻ എനിക്കൊരു വിസ ക്രമീകരിച്ചു തന്നാ ഞാനും പെന്തക്കോസ്തിൽ ചേരാം. അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഇത് അമേരിക്കയെ കൊണ്ടുപോകാനുള്ള വിസ അല്ല, ഇത് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള വിസ. അമേരിക്കയിൽ പോയവരും വന്നവരും നിന്നവരും പലരൊക്കെ ഇവിടെയുണ്ട്. അപ്പൊ ഇന്ത്യൻ പൗരത്വത്തെക്കാൾ കേരളത്തിലേക്ക് വരുന്ന പണത്തിന്റെ നല്ല ശതമാനവും പ്രവാസി മലയാളികളുടേതാണ് അല്ലേ. എന്താ കഷ്ടപ്പെട്ടാലും ശരി, ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരും. പക്ഷേ ഈ പൗരത്വം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തോടുള്ള ബന്ധത്തിലാണ്. പൗരത്വം എന്നുള്ളത് രാജ്യത്തിന്റെ നിയമത്തോടുള്ള ബന്ധത്തിലാണ്. നമുക്ക് എങ്ങനെ സ്വർഗീയ പൗരന്മാരായി തീരാം? പൗലോസ് പറയുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. പൗലോസും ഭാര്യയും മക്കളുമല്ല, ഫിലിപ്പയിൽ പറയുമ്പോൾ ഒന്ന്, അദ്ദേഹം എങ്ങനെയാ പൗരനായി തീർന്നത്? പ്രവൃത്തികളുടെ പുസ്തകം 16 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, 37 വാക്യം 22 മുതൽ 25 വരെ. റോമ പൗരന്മാരായ ഞങ്ങളെ വിസ്താരം കൂടാതെ അവർ തടവിലാക്കി അടിച്ചു. ഇപ്പൊ രഹസ്യമായി പുറത്താക്കാൻ പോകുകയാണോ? അത് കഴിഞ്ഞ് ഇവനെ അടിച്ച് പുറത്താക്കാൻ തുടങ്ങിയ സമയത്ത് കമാൻഡറോട് ചോദിച്ചു, വിസ്താരം കഴിയാത്തവനും റോമ പൗരനുമായ ഒരുവനെ തൊടാൻ പറ്റുമോ? സർക്കിളല്ല, DSP കൈ മറച്ചു. നീ പൗരനാണോ? അതെ, പൗരനാണെങ്കിലും ഇപ്പൊ ഉപദേശിയായത് കൊണ്ട് അവൻ അടി കിട്ടിയവനാണ്. പക്ഷെങ്കിൽ പറഞ്ഞു, നിനക്ക് എങ്ങനെ ഈ പൗരത്വം കിട്ടിയത്? ഞാനാണെങ്കിൽ ഒരുപാട് രൂപ കൊടുത്ത് വാങ്ങിച്ചത്. പൗലോസ് പറയുന്നു, ഞാൻ അങ്ങനെ തന്നെ ജനിച്ചവൻ, റോമൻ പൗരൻ, ഏറ്റവും വിദ്യാഭ്യാസമുള്ളവൻ, എബ്രായരിൽ എബ്രായൻ, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവൻ. ഇപ്പോഴെന്താണ് യേശുക്രിസ്തു നിമിത്തം പൗരനായി തീരാൻ കാരണം? ഈ പൗരത്വത്തെ ഒക്കെ ലക്ഷിപ്പിക്കത്തക്ക നിലയിൽ ഒരു ദിവസം ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കാൻ പോയവൻ ക്രിസ്ത്യാനിയുടെ വക്താവായി തീരത്തക്കതുപോലെ സ്വർഗത്തിൽ നിന്നൊരു പ്രകാശം മിന്നി, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്ന കർത്താവേ എന്ന് ചോദിക്കപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. ദൈവശബ്ദം കേട്ടപ്പോൾ എബ്രായരിൽ നിന്ന് എബ്രായരായി ജനിച്ചവനാണെങ്കിലും അന്നവൻ നിലത്തു വീണ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി കൈക്കൊട്ടപ്പോൾ അവന്റെ പേര് സ്വർഗത്തിൽ എഴുതുവാനിടയായി തീരും. നിങ്ങൾ എത്ര വലിയ പൗരനാണെങ്കിലും എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ഭൂമിയിലെ പൗരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്ന പോലെ കാര്യമൊന്നും നടക്കത്തില്ല. ക്രിസ്ത്യാനിയെ തല്ലാൻ നിനക്ക് അധികാരം കിട്ടിയേക്കാം, പക്ഷെ ക്രിസ്ത്യാനിയെ തല്ലാൻ നീ തുടങ്ങിയാൽ യേശു ആർക്കു വേണ്ടി മരിച്ചുവോ അവൻ നിന്നെ രൂപാന്തരപ്പെടുത്താൻ ശക്തനാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. അപ്പൊ അന്ന് മുതൽ പൗലോസ് ഒരു ഹെവൻലി സിറ്റിസൺ. പിന്നെ ആരൊക്കെയാ നമ്മുടെ പൗരന്മാരായത്? ഒരു ബിസിനസ്സുകാരി സ്ത്രീ, തുയത്തൈരയിലെ സിറ്റിസനാ, പട്ടണക്കാരിയ. അവൾ വചനം കേട്ടു, അവരുടെ ഹൃദയം തുറന്നു. ബിസിനസ്സുകാരി പറഞ്ഞു, ബിസിനസ് കമ്മ്യൂണിറ്റിയിലെ ലീഡർ ആയിരിക്കുന്നതിനേക്കാൾ എന്റെ ഹൃദയം യേശുവിനായി തുറന്നു, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനിടയായി. ഇന്ന് രാത്രി പുനലൂർ ടൗണിൽ ബിസിനസ് നടത്തുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ ബിസിനസ്സിൽ അഭിമാനം കൊണ്ടോ? എന്നാൽ 25-30 വർഷങ്ങൾക്ക് മുൻപ് പുനലൂർ ടൗണിൽ പ്രസിദ്ധരായ കച്ചവടക്കാരായി പട്ടണത്തിലെ പ്രഥമ പൗരന്മാരായി ജീവിച്ചുവെങ്കിലും യേശുവില്ലാതെ ദൈവമില്ലാതെ ജീവിച്ചവരൊക്കെ എവിടെയെന്ന് പുനലൂർ പട്ടണക്കാരോട് ചോദിക്കുക. പണക്കാരൊക്കെ പാപ്പരായി പോയി, പക്ഷെ 25 വർഷം മുതൽ ചെറ്റപ്പുരയിലാ കിടന്നതെങ്കിൽ
അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ ഇന്ന് പുനലൂരോ ചുറ്റുപാടുള്ളിടത്തോ നടക്കുന്നവർക്ക് പറയാം, അവര് പിച്ചക്കാശ് കയ്യിൽ വാങ്ങുന്നവരല്ലേ, ഈ പുസ്തകം കയ്യിലെടുത്തു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടതിനാൽ ദൈവം അവരെ ഉയർത്തിയതിൽ എത്ര പേര് സന്തോഷിക്കും. രാജ്യം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. മൂന്നാമത് വെളിച്ചപ്പാടുള്ള ക്ഷുദ്രപ്രയോഗമൊക്കെ വെച്ച് കച്ചവടക്കാർക്ക് ലാഭം വരുത്തിയ ഒരു സ്ത്രീയുണ്ട്, അവിടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇവളും സിറ്റിസനാ, ലുദിയ സിറ്റിസനാ, പക്ഷെ അതുകൊണ്ട് സന്തോഷം കിട്ടിയില്ല. ഇവളും വെളിച്ചപ്പാടത്തി സ്ത്രീയാ. നോക്കണേ, പല പാസ്റ്റർമാരെയും ചില ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ കള്ളന്മാരെന്നോ തെറ്റുകാരെന്നോ പറയുമ്പോൾ പിശാചി പിടിച്ച ഇവള്, ഇവളിലുള്ള പിശാചി പാസ്റ്റർ പൗലോസിനെ കണ്ടിട്ട് പറയാ, നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. അപ്പോൾ നിങ്ങൾ പറ ആർക്കാ പിശാചുള്ള? ഉപദേശിമാരെയോ പ്രസംഗിക്കുന്നവരെയോ പിശാചിക്കളും കള്ളന്മാരും ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്കാണോ പിശാജ്? ഇങ്ങനെയുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നെങ്കിൽ പലരും ക്രൂസൈഡിന് ഇവളെ കൂടെ കൊണ്ടുവരും കേട്ടു. കാരണം നമ്മളെ കുറിച്ച് എത്ര വലിയ റെക്കമെൻഡേഷനാ പറയുന്നത്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. പൗലോസ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. പിശാചിന്റെ പിടിയിൽ, അന്ധകാരത്തിന്റെ പിടിയിൽ ജീവിതം തകർന്നവൾ അന്ന് ഒരു പകൽക്കാലം യേശുവിൽ വിശ്വസിച്ചപ്പോൾ പാപത്തിന്റെ ചങ്ങല പൊട്ടിമാറി, വൈശാചിക ബന്ധനം മാറി, സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങി. അവളും അന്ന് പകൽക്കാലം സ്വർഗീയ പൗരൻ, പൗരത്വമുള്ളവളായി തീർന്നു. മൂന്നാമതൊരാള് ജയിൽ സൂപ്രണ്ടാണ്, പോലീസ് മേധാവിയാ. കേട്ടോ, പോലീസുകാരെ മനസാന്തരപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ട. വേറെ ആളുകളെല്ലാം കൂടെ കൽപ്പന കൊടുത്തത് കൊണ്ട് അടിക്കാൻ കൽപ്പന കൊടുത്തു. അടി കൊണ്ട് ഇതിനകത്ത് കിടക്കുന്ന ഉപദേശിമാരവിടെയുണ്ട്. പക്ഷെ അന്ന് രാത്രി ഇവിടെ പറയുന്നു, നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരും. എങ്ങനെ ആദ്യം പൗരത്വം കിട്ടുന്നത്? രക്ഷകൻ എവിടേക്ക് വന്നു? ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ വന്നു. രക്ഷകൻ എവിടേക്ക് വന്നു? വൈശാചിക ബന്ധനത്തിൽ കിടന്നവരുടെ ശരീരത്തിൽ ദൈവശക്തി വന്നപ്പോൾ ആ ശക്തി മാറി, അവൾ ദൈവത്താൽ വിടുവിക്കപ്പെട്ടു. ഓഫീസറാ, ജോലിയുണ്ട്, അധികാരമുണ്ട്, അടിക്കാൻ അധികാരമുണ്ട്. പക്ഷെ അന്ന് രാത്രി അടിക്കാൻ കൽപ്പന കൊടുത്തവൻ, ആരെ അടിച്ചുവോ അടി കൊണ്ടവന്റെ വചനം കേട്ട് അന്ന് രാത്രി സ്വർഗീയ പൗരന്മാരി തീർന്നു. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബത്തും രക്ഷ പ്രാപിക്കും. ഇതെന്ത്? യേശു ക്രിസ്തു രക്ഷിച്ച ശക്തിയാണ്. പുഴവക്കത്ത്, തെരുവീതിയിൽ, മിലിട്ടറി ഓഫീസിൽ, റോഡ് സൈഡിൽ, ആശുപത്രിയിൽ, ഇന്ന് രാത്രി ജീവിതത്തിൽ ഇന്ത്യൻ പൗരനാണെങ്കിലും സന്തോഷമില്ലാതെ കഴിയുന്നവരോട് പറയട്ടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷിക്കപ്പെടാം.
പ്രൈസ് ദി ലോർഡ്. ഇതാണ് കർത്താവ് സ്വർഗീയ പൗരനായി തീർന്നു. ഇതിൽ ആരൊക്കെയുണ്ട്? ഫിലിപ്പിയിൽ പറയുന്നു, യുവോദ്യയുണ്ട്, സുന്ദരയുണ്ട്, വേറെ പലരുണ്ട്, സ്വർഗീയ പൗരന്മാർ. ഇന്ന് രാത്രി എനിക്ക് പറയാൻ കഴിയും, ലോകത്തിൽ എവിടെയെല്ലാം കോളനി ഉണ്ടോ ഇവിടെ റോമക്കാരായി ഞങ്ങൾക്ക് അംഗീകരിപ്പാനും അനുസരിക്കാനും കഴിയാത്ത ആചാരത്തെ പ്രസംഗിച്ചവരെ തടവിലാക്കിയെങ്കിലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സ്വർഗീയ രാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരുവൻ ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ പട്ടണത്തെ കീഴ്മേൽ മറിക്കാൻ കഴിയും. റോമൻ ചക്രവർത്തിയുടെ അധികാരത്താൽ, പോലീസിന്റെ അധികാരത്താൽ, വൈശാചികന്റെ അധികാരത്താൽ ചെയ്യാൻ കഴിയാത്തത് പൗലോസും ശീലാസും പ്രസംഗിച്ചപ്പോൾ ഫിലിപ്പയിൽ റോമൻ കോളനി സ്ഥാപിതമായെങ്കിൽ യുവോദ്യ സുന്ദുക അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി സ്വർഗീയ രാജാവിന്റെ അധികാരമുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തെ യേശുവിന് വേണ്ടി രൂപാന്തരപ്പെടുത്താമെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം.
നിങ്ങൾ ചെല്ലുന്ന ഇടത്തേക്ക് ദൈവശക്തി ഇറങ്ങി വരികയും ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. നോക്കുക, ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൂതന്മാരിവിടെ കുനിഞ്ഞു നോക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള ദൈവശക്തി പാപത്തിന്റെ ചങ്ങലെ അറുത്തു മാറ്റട്ടെ. പട്ടാളത്തിന്റെ അധികാരത്തെക്കാൾ വലിയ ശക്തി റോമൻ ചക്രവർത്തിയുടെ ശക്തിയേക്കാൾ വലിയ ശക്തി ദൈവത്തിന്റെ ശക്തിയാണ്. ഏത് രാജ്യത്തെ പൗരനാണെങ്കിലും രക്ഷിക്കപ്പെട്ടെങ്കിലേ നിന്റെ ജീവിതം ശരിയായിരുന്നു. ഞാനും നിങ്ങളും പൗരന്മാരാണ്. പക്ഷെ അതേസമയം ഒരിക്കൽ സഭ സ്ഥാപിച്ച അപ്പോസ്തോലൻ പൗലോസ് ഇപ്പോഴ് പൗരന്മാരായി തീർന്ന ചിലരെ കുറിച്ച് കരയുകയാണ്. ഇതല്ലേ പല സഭകളെ കുറിച്ചുള്ള അവസ്ഥ? പെന്തക്കോസ്ത് അസംബ്ലി സംഘോട് അല്ലെങ്കിൽ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തെ ആരാധിച്ച് വന്ന ചിലരെ കുറിച്ച് പൗലോസ് പറയുന്നു, നോക്കി കരയുകയാണ്. എന്താണ് കാരണം? പലരും ക്രൂശിന്റെ ശത്രുക്കളായിട്ട് നടക്കുകയാണ്. ക്രൂശിന്റെ ശത്രുക്കൾ ആര്? നിങ്ങളെ രക്ഷിച്ച യേശുവിനെ നിന്ദിക്കുന്നവർ. യൂദ യേശുവിന്റെ ബൈബിൾ സ്കൂളിൽ 3 വർഷം പഠിച്ച ആളാ. ഇവനായിരുന്നു പണവും കൈകാര്യം ചെയ്തത്. യേശു അവനെ കുറിച്ച് പറഞ്ഞത് ആ നാശയോഗ്യനല്ലാതെ മറ്റാരും തെറ്റിപ്പോയിട്ടില്ല. ഇവനെ കുറിച്ച് കരയുകയല്ലാതെ ഇന്ന് രാത്രി യേശു പലരെയും നോക്കി കരയുകയാണ്. എന്താണ്? ക്രൂശിന്റെ ശത്രുക്കളാണ്. ഇവരുടെ ചിന്ത ഭൂമിയിലുള്ളതാണ്. ഇവരുടെ ദൈവം വയർ. വയറുകൊണ്ട് ഒരഞ്ഞു നടക്കാൻ ദൈവം ശപിച്ച പിശാചി മാത്രമാണ് അല്ലേ? നീ ഉരസുകൊണ്ട് ഗവിക്കും, നീ പൊടി തിന്നും. റോമർ 16 ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് ഇവർ ദൈവത്തെ അല്ല സേവിക്കുന്നത്, സേവിക്കുന്നത് അവരെ തന്നെയാണ്. അപ്പൊ വിശ്വാസികളും പാസ്റ്റർമാരും മനസ്സിലാക്കണം, ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അമ്മാമ്മേ, കൊച്ചമ്മേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് അദ്ദേഹം എത്രയോ നല്ല മനുഷ്യനാണ്. ചക്കരവാക്കും മുഖസ്തുതിയും പറയുമ്പോ ഓർക്കണം പിന്നെ കാച്ച. പ്രവചന ശുശ്രൂഷയിൽ വിശ്വസിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഒരിക്കൽ അമ്മച്ചിയുടെ അടുക്കൽ നിന്ന് പണം തട്ടിക്കാനായിട്ട് ഒരു പാസ്റ്റർ ഒരു പ്രയോഗം നടത്തി. സാധാരണ നിലയിലൊന്നും അമ്മച്ചിയെ കമത്തിയടിക്കാൻ സാധ്യമല്ല. സ്തോത്രം പറഞ്ഞു വെളിപ്പാട് കണ്ടെന്ന് പറഞ്ഞാൽ അമ്മച്ചി പൈസ തരുമെന്നറിയാം. ഒരു ദിവസം രാവിലെ അമ്മച്ചിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അമ്മച്ചി കഴിഞ്ഞ രാത്രി മൊത്തം ഞാൻ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായി. ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നു. ഞാൻ അമ്മച്ചിയുടെ അടുക്കൽ വന്നപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിന് 1000 രൂപ തന്നൊരു വെളിപ്പാടാണ് കണ്ടത്. ഇത് കേട്ടപ്പോൾ അമ്മച്ചി സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞു. ഇദ്ദേഹം വിചാരിച്ചു പൈസ കിട്ടിയത് തന്നെ. കുഞ്ഞെ, കഴിഞ്ഞ രാത്രി ഞാനും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നു. ഇതുപോലെ ഒരുത്തൻ വരും ഒറ്റ പൈസയും കൊടുത്തേക്കരുത്. ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നയാളുണ്ട്. ദൈവ യേശുവിനെയോ ദൈവജനത്തെ ഒറ്റിക്കൊടുക്കാൻ ഒറ്റിക്കൊടുത്ത ശേഷം പണം വാങ്ങുന്നവൻ, പണം അവന് പ്രയോജനപ്പെടുത്തില്ല, കയറിൽ താഴുമെന്നുള്ളത് മറന്നുപോകരുത്. ഒരിക്കൽ വിശ്വസിച്ചവര്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവര്, ഒരിക്കൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചവരായിരുന്നേക്കാം, പക്ഷെ പഠിപ്പിച്ചവനെ ഒറ്റിക്കൊടുക്കരുത് കേട്ടോ. അത് വചനം പറയുന്നു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാ, എടാ അഡ്രസ് എവിടാന്ന് നമുക്ക് പറഞ്ഞുകൂടാ കേട്ടോ. എന്തായിരുന്നാലും കയറിന്റെ കഷ്ണം മാത്രമേ അവനെ കുറിച്ച് വായിക്കുന്നു. ആരാണ് ഇവരാകാത്ത വേലക്കാരൻ? പിന്മാറ്റക്കാരാണ്. എബ്രായലേഖനം 6:4-6 വാക്യങ്ങൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം സ്വർഗീയദാനം ആസ്വദിച്ചവര് പിന്മാറിപ്പോയാൽ എന്താണ്? അവര് യേശുവിനെ ക്രൂശിക്കുന്നവരാണ്. പിശാചിന് ഇഷ്ടമില്ലാത്തത് ക്രൂശാണ്. യേശു ഗുരുവാണ്, യേശു മഹർഷിയാണ്, യേശു വിപ്ലവകാരിയാണ്, യേശു കോൺഗ്രസ്സുകാരനാണ്, യേശു മാർക്സിസ്റ്റുകാരനാണ് എന്നൊക്കെ ആളുകൾ പറഞ്ഞേക്കാം. അതിൽ തെറ്റില്ല. പക്ഷെ യേശുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ് ആളുകൾ എതിർക്കുന്നത്. ആരെല്ലാം എതിർത്താലും, ഇത് പ്രസംഗിക്കുന്നവരെ ആരെല്ലാം അടിച്ചാലും, പൗലോസിനെ പോലെ ഒരൊറ്റ വ്യക്തിയെങ്കിലും ഒരു പട്ടണത്തിൽ സമൂഹത്തിൽ ചെന്ന് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടാനുള്ള ഏക നാമം യേശുവിന്റെ നാമം എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്വർഗത്തിൽ ഇന്ന് രാത്രി രക്ഷയുടെ വാതിൽ ഇവിടെ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം കേറ്റണം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പീൻ. പാസ്റ്റർ രവി പറഞ്ഞു, അന്നാളിൽ ചിലർ വന്ന് പറഞ്ഞു, കർത്താവെ ഞങ്ങൾ ഭൂതത്തെ പുറത്താക്കി, ഞങ്ങള് പ്രവചിച്ചു, പല അത്ഭുതങ്ങൾ നടത്തി, ഭൂതത്തെ പുറത്താക്കി, ഇപ്പോഴും ഞങ്ങളും പുറത്തായിരിക്കുന്നു. ആകയാൽ സ്വർഗരാജ്യത്തിൽ പോകാൻ, പൗരനായി തീരാൻ പുറമെയുള്ളതല്ല, ഡ്യൂപ്ലിക്കേറ്റ് പരിപാടി പലയിടത്തും നടക്കുന്നുണ്ട്. വ്യാജമതത്തിൽ കൂടെ, ശുദ്രപ്രയോഗത്തിൽ കൂടെ, വെളിച്ചപ്പാടിൽ കൂടെ മനുഷ്യരുടെ കണ്ണുകളെ അന്ധമാക്കി നരകത്തിലേക്ക് തള്ളിവിടുന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി തകരട്ടെ. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി പാപക്ഷമയിൽ കൂടെ ജീവിതത്തിൽ അനുഭവിച്ചവരുടെ ഉള്ളത്തിൽ ഇന്ന് രാത്രി ഉയരത്തിലെ ശക്തി വ്യാപരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം രക്ഷയുടെ സന്തോഷത്താൽ നിറഞ്ഞ് സ്തുതിക്കട്ടെ. കൈകൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ആരാണ് ക്രൂശിന് അപവാദം വരുത്തുന്നത്? ജഡികന്മാരാണല്ലേ. ഒരിക്കൽ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയ്ക്കുന്നെങ്കിൽ അനുഗ്രഹം, മുള്ളും പറക്കാരെയും മുളപ്പിച്ചാലോ അത് ചുട്ടു കളയുകയാണ്. ക്രൂശിനെതിരെ മത്സരിക്കരുത് കേട്ടോ. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് യേശുവിനെ ക്രൂശിച്ച യഹൂദന്റെ അവസ്ഥ എന്ത്? അവന്റെ ആലയം പോയി 70 മുതൽ ഇതുവരെ തകർന്നു നടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ളത്, യേശുവിനെ നിന്ദിക്കരുത്, യേശുവിനെ അപമാനിക്കരുത്. ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശിലല്ല പ്രശംസിക്കുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ഉള്ളത്തിൽ വന്നതുകൊണ്ട് ക്രൂശല്ല അവസാനം, എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നവരെത്ര പേരുണ്ട്? ഞാനും നിങ്ങളും സ്വർഗീയ പൗരന്മാർ. ഈ സ്വർഗീയ പൗരന്റെ സമയ ചുരുക്കത്താൽ ഞാൻ എന്റെ വാക്ക് പരിമിതപ്പെടുത്തുന്നു. എന്താണ്, വാട്ട് ആർ ദ പ്രിവിലേജസ് ഓഫ് ദി സിറ്റിസൻഷിപ്പ്? ഈ പൗരത്വത്തിന്റെ പദവികൾ എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ റോമ പൗരനായിരുന്നു, പണമുണ്ടായിരുന്നു, പക്ഷേ എന്റെ ജീവിതത്തിൽ സമാധാനമില്ല. ഫിലിപ്പി ലേഖനം 4:1 മുതൽ പറയുന്നു, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. പണം സമാധാനം തരത്തില്ല, ബിസിനസ് സമാധാനം തരത്തില്ല, കോടീശ്വരന്മാരിൽ കോടീശ്വരനുണ്ട് സമാധാനം തരത്തില്ല, അധികാരം സമാധാനം തരത്തില്ല. ഗദ്ദാഫി അധികാരത്തിൽ ഇരുന്നവരാ, മുബാറക്ക് അധികാരത്തിൽ ഇരുന്നവരാ, ലോകത്തിൽ നോക്കുക, അധികാരം കൈയാളി ആളുകളെ അടിച്ചമർത്തി മുന്നോട്ടു പോയവരെ, ഹിറ്റ്ലർ സ്വയം ആത്മഹത്യ ചെയ്തു. നമ്മുടെ നാട്ടിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു, നിരാശ വർദ്ധിക്കുന്നു, തകർച്ച വർദ്ധിക്കുന്നു. ബിസിനസിന്, പണത്തിന്, വിദേശത്തെ ജോലിക്ക് സമാധാനം തരാൻ സാധ്യമല്ല. ഇന്ന് രാത്രി സ്വർഗീയ പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കാൻ കാരണം, എന്റെ യേശു എനിക്ക് സമാധാനം തന്നു. ലോകം തരുന്ന സമാധാനം, സമാധാനം ഉള്ളിൽ വരുമ്പോൾ അത് സന്തോഷമായി വെളിപ്പെടും അല്ലേ? അന്ന് രാത്രി അടികൊണ്ട് നാടൻ ഭാഷയെ പറഞ്ഞ പുളിയും കുടിച്ച് കാലിൽ ആമത്തിലിട്ട് പൂട്ടിയവര് അർദ്ധരാത്രിക്ക് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു അല്ലേ? ഇന്ന് രാത്രി എന്റെ മുൻപിൽ ഇരിക്കുന്നവരുടെ കയ്യിൽ ചങ്ങലയില്ലല്ലോ, നിങ്ങൾ അടികൊണ്ടവരല്ലോ. ഇന്ന് രാത്രി ഇത് ജയിലല്ല, ഇത് ആരാധിക്കുന്നവരുടെ ഒരു കോളനി എന്ന് വിശ്വസിക്കുന്നവര്, ഹൃദയത്തിൽ സമാധാനമുള്ളവര്, സന്തോഷത്തിന്റെ അടയാളമായി ദൈവത്തിന് സ്തോത്രം കരച്ചട്ടെ. യഹോവയെങ്കിലും സന്തോഷം നമ്മുടെ ബലമാണ്. ഉല്ലാസത്തിന്റെയും വിജയത്തിന്റെയും ആഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലാണ്. ജീവിതത്തിൽ നിരാശ വരുമ്പോൾ മുഖം വാടിയിരിക്കും. ക്ലയോപ്പാവ് യോഗം കഴിഞ്ഞ് വാടിയ മുഖത്തോടാ പോയത്. ഇന്ന് രാത്രി ആരും ക്ലയോപ്പാവിനെ പോലെ വിടിരിക്കരുത്. യേശു തമ്പുരാൻ ഉള്ളത്തിൽ വന്ന് വചനത്തെ തെളിയിച്ചു തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിന് ചൂട് പിടിക്കട്ടെ. എന്റെ കർത്താവെ, ജയിലറയ്ക്കുള്ളിലാണെങ്കിലും കഷ്ടതയുണ്ടെങ്കിലും ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഉള്ളത്തിൽ നൽകിയതിനായി നന്ദിയോട് സ്തോത്രം. പദവി 2, വിടുതലും സംരക്ഷണം. ഇവിടെ പറയുന്നു, അവിടെ നിന്ന് രക്ഷിക്കാൻ യേശു ക്രിസ്തു ഇറങ്ങി. കൈയിൽ നിന്ന് വിടുവിക്കാൻ സാധ്യമല്ല. അവിടെ കിടന്നു പൗലോസും ശീലാസും കർത്താവിനെ ഒന്ന് വിളിച്ച്, കർത്താവേ ഞങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. എന്താ സംഭവിച്ചത്? കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി, ഇരുമ്പ് വിലങ്ങ് ആർക്ക് പൊട്ടിക്കാൻ കഴിയും? വെൽഡിംഗ് മെഷീനേക്കാൾ ശക്തി ദൈവശക്തിക്കാണ്. കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളക്കുന്നതാണ്. സ്വർഗീയ കോളനിയിലെ രണ്ട് പൗരന്മാർ ചേർന്ന് പ്രാർത്ഥിച്ചാൽ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകുമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കഷ്ടത, നിങ്ങളുടെ വേദന, നിങ്ങളുടെ പ്രയാസം തകരുവാൻ, ഇതിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ യേശു ക്രിസ്തു ഇന്ന് രാത്രി തന്റെ ശക്തിയില് ദൂതന്മാരുടെ കാവലിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ കൈകൾ അടിച്ച് കൈകൾ തട്ടി ദൈവത്തിന് സ്തുതിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൺവെൻഷൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ട്, ഇന്ത്യയിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പാർക്കുന്നു ബന്ധനമാ, രോഗമാ. നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയവരായിരുന്നേക്കാം. ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയ പോലീസ് ഓഫീസർ അന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവന്റെ വീടടക്കം സന്തോഷിച്ചെങ്കിൽ ഈ പട്ടണത്തിൽ ഇരിക്കുന്നവര്, ഈ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവര്, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളെ രക്ഷിക്കാൻ യേശു നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുള്ള. ഞാനും നിങ്ങൾ സാധാരണക്കാരല്ല, ചോട്ടാപ്പുള്ളികളല്ല. ഒരു ഇന്ത്യൻ പൗരൻ സൗദി ജയിലിൽ കിടന്നാൽ ഇന്ത്യൻ കമ്മീഷണർ പോലും, ഹൈക്കമ്മീഷൻ പോലും നോക്കത്തില്ല. എന്നാൽ ഒരു അമേരിക്കക്കാരൻ കിടന്നാൽ അവൻ വിവരം അറിയും. പ്രസിഡന്റ് വിളിച്ചു പറയുക, ഞങ്ങളുടെ ഒരൊറ്റ പൗരനെ വിട്ടേക്കരുത്, വിട്ടേക്കണമെന്ന് പറഞ്ഞാൽ അന്നേരമേ വിട്ടേക്കും. അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ, ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ അധികാരമുള്ള ആളാണ് എന്നെ രക്ഷിച്ച യേശു രാജൻ എന്ന് വിശ്വസിക്കുന്നവര് ഒരു പ്രാവശ്യം കൂടെ സന്തോഷിക്കുന്നവര് ദൈവത്തിന് സ്തോത്രം കരറ്റണം. വിടുവിപ്പ്, വിടുതൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിലുണ്ട്. യേശു എന്നെ രക്ഷിക്കാന് ഇറങ്ങി വന്നു. തടവറയിൽ നിന്ന് യേശു എന്നെ രക്ഷിക്കുന്നവരാണ്. അവസാനം ഇവിടെ പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നു, ഹേരോദാവ് കൊല്ലാൻ കൽപ്പനയിട്ടു, പക്ഷെ ദൂതൻ വന്ന് വിടുവിച്ചെങ്കിൽ നിന്റെ ജീവിതത്തെ കുറിച്ച് നിന്നെ തട്ടിക്കളയും, പുതച്ചു കളയുമെന്ന് ആര് പറഞ്ഞാലും നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. എന്റെ ജീവൻ എന്റെ കർത്താവ് നൽകിയതാണെങ്കിൽ സ്വർഗത്തിലെ പൗരനാകിയാൽ ഇന്ന് രാത്രി ദൂതന്മാരുടെ വലിയൊരു സംഘം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഉത്തരവാദിത്വം കൂടുണ്ട് പൗരന്ന്, കേട്ടോ. പൗരനെ പോലെ സംസാരിക്കണം, കേട്ടോ. നമ്മുടെ സംസാരം എങ്ങനെ? പൗരനെ പോലെ പെരുമാറണം, സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം. പൗലോസ് പറഞ്ഞു, ജഡത്തിൽ ആശ്രയിക്കരുത്, ആത്മാവ് കൊണ്ട് ആരാധിക്കണം. എന്നെ രക്ഷിച്ചു കർത്താവിനെ ആത്മാവിൽ നിറച്ച് എന്തിനാ സഹോദര സഹോദരി? ആത്മാവിൽ ആരാധിക്കാനാണ്. പെന്തക്കോസ്തുകാരെന്ന പേരിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കുതുന്നവരായിരിക്കാനല്ല. പൗലോസിനെ പോലെ ശീലാസിനെ പോലെ ഇന്ന് രാത്രി കാലിൽ ചങ്ങലുണ്ടെങ്കിലും വീട്ടിൽ പ്രയാസമുണ്ടെങ്കിലും ദാരിദ്ര്യമുണ്ടെങ്കിലും നീ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചാൽ ഇന്ന് രാത്രി ബന്ധനങ്ങളൊക്കെ അറ്റുമാറുന്ന രാത്രിയാണ്. അവസാനത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. യേശു നമ്മെ രക്ഷിക്കാൻ വരും എന്ന് താഴ്ചയുള്ള നമ്മുടെ ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രക്ഷിക്കപ്പെട്ടു. പലതൊക്കെ വിടുതൽ ക്രൂസൈഡ് നടത്തുന്നു. ചിലയാളൊക്കെ ആളുകൾ വന്നു, ചില പാസ്റ്റർമാരൊക്കെ അവരുടെ തലയെ കൈവച്ച്, ചിലരുടെ തല കഷണ്ടിയായെങ്കിലും വിടുതൽ കിട്ടാത്തവർ. എത്ര വിടുതൽ കിട്ടിയാലും രോഗസൗഖ്യം കിട്ടിയാലും ഒരു ദിവസം മരിക്കും, കേട്ടോ. ഇല്ലേ, ശരീരത്തിൽ രോഗമില്ലാത്ത എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ മതി, രോഗമുള്ളവരെല്ലാം എഴുന്നേക്കണ്ട എന്നൊന്നും പറയണ്ട. രോഗമില്ലാത്തവർ എത്ര പേരുണ്ട്, എഴുന്നേറ്റാൽ മതി എന്ന് ചോദിക്കും. ഈ പൗലോസ് അപ്പോസ്തലൻ എന്ത് പറഞ്ഞു? തന്റെ ശരീരത്തിൽ ബലഹീനതയുണ്ട്. നമ്മുടെ പൗരത്വം, ലോകത്തിലെ പൗരത്വം മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതൽ ഇവിടെ നിന്ന് ശാരീരിക മരണത്താൽ സ്വർഗത്തിലേക്ക് പ്രൊമോഷനായി പോകുന്നവരാണ്. മരണത്തിന് പോലും നമ്മേ നമ്മെ തോൽപ്പിപ്പാൻ തക്കവണ്ണം സാധ്യമല്ല. അവിടെ നിന്ന് യേശു വരും. പാസ്റ്റർ കെ ജെ മാത്യു പറഞ്ഞല്ലോ, ഇത് അന്ത്യകാലമാണ്. എന്റെ യേശു തന്നെ ഇറങ്ങി വരും. ജയിലിൽ ഇറങ്ങി വന്ന യേശു, കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന യേശു തന്നെ ഇനി എത്രയും വേഗം പൗരന്മാരെ സ്വന്തം സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വരും. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജാക്കന്മാരാക്കി, പുരോഹിതന്മാരാക്കി, ഞങ്ങളുടെ പൗരത്വം ഇതുകൊണ്ട് അവസാനിക്കുകയല്ല. കാഹളം ധ്വനിച്ചാൽ കർത്താവ് ദൂതൻ ഗംഭീര നാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ താഴ്ചയുള്ള ശരീരം രൂപാന്തരപ്പെടും. മരിച്ചുപോയ വിശുദ്ധന്മാര് ഉയർത്തെഴുന്നേൽക്കും. ആ കൂട്ടത്തിൽ നമ്മുടെ പ്രിയമുള്ളവരെയും കാണാം. സ്വർഗീയ പൗരന്മാർ ഒരുമിച്ച് കോടാനുകോടി ആളുകൾ വാനവിരിവിലേക്ക് പറന്നുയരുന്ന ദിവസം ഇന്ന് പകൽ വിശ്വാസത്താൽ, ഇന്ന് രാത്രി വിശ്വാസത്താൽ കാണുന്നവര്, രക്ഷ എന്നുള്ളത് കുഞ്ഞാടിന്റെ ദാനമാണ്, ദൈവത്തിന്റെ ദാനമാണ്. കൈകളിൽ രക്ഷയുടെ പാനപാത്രം എടുക്കട്ടെ, കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കരയ്ക്കട്ടെ, പ്രാർത്ഥനയുടെ ധൂപം കൂടെ ഉയരട്ടെ. കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ പൗലോസിനെ രക്ഷിക്കാൻ വന്ന യേശുവിന്റെ ശക്തി സകലത്തെയും കീഴ്പ്പെടുന്നതാ. നിന്റെ ദാരിദ്ര്യത്തെ കീഴ്പ്പെടുത്തും, നിന്റെ രോഗത്തെ കീഴ്പ്പെടുത്തും, നിന്റെ തകർച്ചയെ കീഴ്പ്പെടുത്തും. ഇന്ന് രാത്രി ആ മഹത്വം ജീവിതത്തിൽ വെളിപ്പെടുന്ന രാത്രിയാകട്ടെ യേശുവിന്റെ നാമത്തിൽ. പൗലോസിനെ പോലെ, ശീലാസിനെ പോലെ കാരാഗ്രഹത്തിന്റെ ഉള്ളിലല്ല, റോമൻ കോളനിയല്ല, സ്വർഗീയ കോളനിയായി പന്തലിന്റെ കീഴിൽ ഇരിക്കുന്നവരെ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. എന്നെ രക്ഷിപ്പാൻ ഇവിടെ വന്നിരിക്കുന്നു. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ, നിനക്കെതിരായി നിലകൊള്ളുന്ന സകല പ്രതിബന്ധങ്ങളെയും മാറ്റുവാൻ, നിന്നെക്കെതിരെയുള്ള വെല്ലുവിളികളെ മാറ്റുവാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗത്തെ കീഴ്പ്പെടുത്തുന്ന ദൈവശക്തിക്കായി സ്തോത്രം. ദാരിദ്ര്യത്തെ കീഴ്പ്പെടുത്തുന്ന ദൈവശക്തിക്കായി സ്തോത്രം. നിന്നെ തല്ലാൻ ഒരുങ്ങിയിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിക്കായി സ്തോത്രം. ഇന്ന് രാത്രി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ, അവന്റെ ശരീരമായ സഭയുടെ മേൽ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുവിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവജനങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ, കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മ നിറവില് ആത്മാവെന്ന് അച്ചാരം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഞരക്കങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, തകർച്ച മാറട്ടെ. അന്ന് ദൈവശക്തി ഇറങ്ങി വിടുവിച്ചെങ്കിൽ, പൈശാചിക ബന്ധനത്തെ തകർത്തെങ്കിൽ, ആത്മഹത്യയിൽ ഇരിക്കുന്നവരെ വിടുവിച്ചെങ്കിൽ, പൗലോസിന്റെ കാരാഗ്രഹത്തിന്റെ തടവറ ഇളക്കിയെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ശക്തികളെ യേശുവിന്റെ ശക്തി കീഴ്പ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വാഴ്ചകളെയും അധികാരങ്ങളെയും കീഴ്പ്പെടുത്തിയ ദൈവശക്തി നമുക്കായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കൈകൾ ഉയർത്തി ആത്മാവിൽ നിറഞ്ഞവരെ ഒരു നിമിഷം ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഞാൻ പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. ഈ ടെലിവിഷനിൽ കൂടി, ഇന്റർനെറ്റിൽ കൂടെ നിങ്ങളെ കേൾക്കുന്നവര്, പുനലൂർ ടൗണില് നീ ആത്മഹത്യ ചെയ്യേണ്ട, യേശുവിൽ വിശ്വസിക്കുക. പൈശാചിക ബന്ധനത്തിൽ കഴിയുന്നവരെ യേശു നിന്നെ സ്വതന്ത്രമാക്കി സ്വർഗീയ പൗരത്വം നൽകട്ടെ. രോഗത്താൽ വലയുന്നവരെ, നിരാശപ്പെട്ടവരെ, ക്ഷീണിച്ചവരെ, ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളത്തിലേക്ക് രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരട്ടെ. സന്തോഷിക്കാം, സന്തോഷിക്കാം, എപ്പോഴും സന്തോഷിക്കാം. എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തീർത്തു തരും. സ്വർഗീയ പൗരനാണ് ഞാൻ. ഇന്ന് രാത്രി ആവശ്യത്താൽ വലയുന്നവരെ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക, വിശ്വസിച്ചുകൊള്ളുക. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ, തന്റെ ധനത്തിനൊത്തവണ്ണം, സ്വർഗത്തിന്റെ കലവറയിൽ ക്ഷാമമില്ല. സ്വർഗത്തിന്റെ കലവറ ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ കലവറയായി എന്റെ മുൻപിൽ ഇരിക്കുന്നവർക്കായി തുറക്കട്ടെ. ശുഖറ ജിഗറ ബാബാ, എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. കൈകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. യേശുവിന്റെ നാമത്തിൽ സകലത്തെയും കീഴ്പ്പെടുത്തുന്ന, സകലത്തെയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തി ഇന്ന് രാത്രി നിന്നിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സന്തോഷത്താൽ നിറയാം. സുന്ദര ജിഗര ബാബാരിയ, യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അറ്റുമാറട്ടെ, നിരാശകൾ മാറട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്നിലേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി സ്തോത്രം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, തലകളെ വണക്കാം. പാസ്റ്ററെ, ഇന്ന് രാത്രി ദൈവശക്തി എനിക്കായി ചിലത് ചെയ്യണം. ജീവിതത്തിൽ ഞാൻ സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയാണ്. എനിക്ക് രക്ഷയുടെ സന്തോഷം അറിഞ്ഞുകൂടാ. ഞാൻ പൗരനാണ് എങ്കിലും ഞാൻ പട്ടിണിയിലാണ്. എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, ഈ ദിവസങ്ങളിൽ ഒന്നിൽ യേശുക്രിസ്തു മടങ്ങി വരാനായി. നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ, രോഗങ്ങൾ, പകർച്ചകൾ എന്ത്, ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി, സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ശക്തി, എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്ന ശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ രോഗത്തിൽ നിങ്ങളെ വിടുവിപ്പാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ വെല്ലുവിളിയിൽ നിങ്ങളെ വിടുവിപ്പാൻ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപയും ദൈവിക അനുഗ്രഹവും ആവശ്യമുള്ളവർ കൈകളൊന്നും ഉയർത്തിപ്പിടിച്ചാൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. കൈകൾ ഉയർത്തിയവർ ദയവായി ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? വിടുതലിന്റെ പ്രാർത്ഥന, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ സകലവും കീഴ്പ്പെടുത്താൻ കഴിവുള്ള തന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തട്ടെ. എഴുന്നേറ്റ് നിൽക്കുന്ന നിങ്ങളെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. നിരാശകൾ ഇന്ന് രാത്രി മാറട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഇന്ന് രാത്രി കർത്താവ് വിശ്വാസത്താൽ നിന്റെ കരങ്ങളിലേക്ക് തങ്ങളുടെ കരങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ ഭാരങ്ങള് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള നിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഈ നിന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തും ഈ ടൗണിലും ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സമാധാനമില്ലാത്തവരുടെ വീട്ടിൽ സമാധാനം നൽകണമേ. നീ ആത്മഹത്യ ചെയ്യണ്ട. യേശു അവരെ രക്ഷിക്കട്ടെ. രോഗികളായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, ഇന്ന് രാത്രി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടിന്റെ ചരണം പാടി കൈകളടിച്ച് ദൈവത്തെ സ്തുതിക്കുകയും അനന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പോകുകയാണ്. ചേർന്ന് പാടാം. പ്രൈസ് ദി ലോർഡ്. ജയം
ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ കർത്താവ് ജീവിക്കുന്നു. യേശുക്രിസ്തു എന്നു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തു എന്നു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും. ജയം ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. ചർച്ചകോടിന്റെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ തോമസ് കുട്ടി ദയവായി സ്റ്റേജിലേക്ക് കടന്നു വരണം. ഈ പാട്ട് തുടരാം.
മരണത്തിൽ ഘോരതല വിഷപ്പല്ലൂത്തകുന്ന മരണത്തിൽ ഘോരതല വിഷപ്പല്ലൂത്തകുന്നതായും പയ ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ജീവിച്ച